പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയെക്കുറിച്ചുള്ള മൂന്നാമത്തെ പരിചിന്തനമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ രണ്ട് രൂപങ്ങൾ സുവിശേഷങ്ങളിൽ ലഭ്യമാണ് എന്ന് നമുക്കറിയാം. ലൂക്ക എഴുതിയ സുവിശേഷത്തിലും മത്തായി എഴുതിയ സുവിശേഷത്തിലും സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ രണ്ട് വ്യത്യസ്ത രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ലൂക്ക എഴുതിയ സുവിശേഷത്തിലെ പ്രാർത്ഥനയാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന കൂടുതൽ വിശ്വസ്തമായി അവതരിപ്പിക്കുന്നത് എന്ന് ബൈബിൾ പഠിതാക്കൾ കരുതുന്നു. മത്തായി എഴുതിയ സുവിശേഷത്തിലെ പ്രാർത്ഥനയാവട്ടെ പിൽക്കാലത്ത് ചില വിശദീകരണങ്ങൾ കൂട്ടിച്ചേർത്ത് ആരാധനക്രമത്തിൻ്റെ ഭാഗമായി വിപുലീകരിച്ചെടുത്തതാണെന്നും കരുതപ്പെടുന്നു. എന്നാലും അതും യേശു പഠിപ്പിച്ച പ്രാർത്ഥന തന്നെ. രണ്ട് സുവിശേഷങ്ങളിലും ഈ പ്രാർത്ഥനയ്ക്ക് കാണുന്ന ഒരു സവിശേഷത യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഇതെന്നതാണ്. ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട ഒരു ശിഷ്യനാണ് വന്ന് യേശുവിനോട് പറയുക, സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. അപ്പോഴ് ശിഷ്യന്മാരുടെ യാചനയ്ക്ക് മറുപടിയായി നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കൂ എന്ന് ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിലും സാഹചര്യം വ്യത്യസ്തമായിട്ടാണ് അവതരിപ്പിക്കുന്നതെങ്കിലും പ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന തന്നെ ആണെന്ന് കാണാം. മത്തായി എഴുതിയ സുവിശേഷത്തിൽ മലയിലെ പ്രസംഗം എന്ന ദീർഘമായ ആ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രാർത്ഥന ചേർത്തിരിക്കുന്നത്. ആ പ്രസംഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. മത്തായി എഴുതിയ സുവിശേഷം 5:1 ഒന്നും രണ്ടും വാക്യങ്ങൾ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്ന ശിഷ്യന്മാരടുത്തെത്തി അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അടുത്തെത്തിയ ശിഷ്യന്മാരെ മലയിലിരുന്നു കൊണ്ട് പഠിപ്പിക്കുകയാണ് യേശു. അങ്ങനെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. ഇത് പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നൊരു കാര്യവുമാണ്. ഈ പ്രാർത്ഥന ഏവർക്കും ചെല്ലാവുന്ന പ്രാർത്ഥനയാണ്, എല്ലാവർക്കും പ്രാർത്ഥിക്കാനൊരു മാതൃകയാണ്. അതേസമയം ഈ പ്രാർത്ഥന അർത്ഥവത്തായി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ആവശ്യം ശിഷ്യത്വമാണ്. യേശുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന വ്യക്തിക്കാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുക. ശിഷ്യന്മാരെയാണ് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. കാരണം ശിഷ്യത്വത്തിൻ്റെ മനോഭാവത്തോടുകൂടി മാത്രമേ ഈ പ്രാർത്ഥന അർത്ഥവത്തായി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തെ പ്രത്യേകത, ഈ പ്രാർത്ഥന നടത്താൻ ആവശ്യമായ മനോഭാവത്തെക്കുറിച്ചുള്ളതാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഈ മനോഭാവം വളരെ വ്യക്തമായി എടുത്തു കാണിക്കുന്നതായി നമ്മൾ കണ്ടിരുന്നു. യഥാർത്ഥമായ മനോഭാവം എന്താണ്? പ്രാർത്ഥിക്കാനാവശ്യമായ മനോഭാവം, എപ്രകാരം പ്രാർത്ഥിക്കരുത്, എപ്രകാരം പ്രാർത്ഥിക്കണം എന്ന് ആമുഖമായിട്ട് യേശു പറയുന്നതായി മത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ആവശ്യം ഏകാഗ്രതയാണ്, ഏകാന്തത. നിന്റെ മുറിയിൽ കടന്ന് വാതിലുകളടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. ഇപ്പോൾ ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണമാണ്, ദൈവിക സാന്നിധ്യം തേടലാണ്. ഏകാന്തത ആവശ്യമാണ്. അപ്പോഴിത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ചടങ്ങായി മാറരുത്. പ്രാർത്ഥന പൊതുവേദിയിൽ നടത്തരുത് എന്നതിനേക്കാൾ കൂടുതൽ പൊതുവേദിയിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു പ്രകടനമായി പ്രാർത്ഥന മാറ്റരുത്. പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള ഹൃദയ ഐക്യത്തിൻ്റെ ഒരു ഭാവമാവണം, പ്രകടനമാവണം. രണ്ടാമത്തെ മനോഭാവം ആവശ്യമായത് വിശ്വാസമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അറിയാവുന്ന ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള വിശ്വാസം, ഈ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. ഏകാഗ്രതയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇനി ഈ പ്രാർത്ഥന തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്നാണ് യേശു ആദ്യമേ പറയുക. ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥന എപ്രകാരമാണ് നടത്തേണ്ടത്? പ്രാർത്ഥിക്കേണ്ട വാക്കുകൾ അതേവിടെ എടുത്തു പറയുന്നതിനേക്കാൾ കൂടുതലായി പ്രാർത്ഥനയ്ക്ക് ആവശ്യമായ ചില ഭാവങ്ങൾ, എല്ലാ പ്രാർത്ഥനയിലും ഉണ്ടായിരിക്കേണ്ട ചില ഘടകങ്ങൾ യേശു എടുത്തു കാണിക്കുകയാണ്. പ്രാർത്ഥനയുടെ ഒരു മോഡലാണിത്. ഇപ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. എന്താണ് ഈ പ്രാർത്ഥനയിലുള്ളത്? പ്രാർത്ഥന ഒരു അഭിസംബോധനയോടെയാണ് തുടങ്ങുന്നത്. പിതാവേ എന്ന അഭിസംബോധനയോടുകൂടി ദൈവത്തിൻ്റെ വക്കിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ടാണ് പ്രാർത്ഥന. ആ അഭിസംബോധന ആദ്യമേ ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് തിരിയുന്നതെന്ന് ഓർക്കുക. ആ ദൈവത്തെ സന്നിധിയിലേക്ക് തിരിയുമ്പോൾ ആദ്യമേ തന്നെ ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ജാഗ്രതയുള്ളവരാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പിതാവിനെക്കുറിച്ച്, ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറയുക. അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് ഈ ഭൂമിയിലും നിറവേറണം. അപ്പോൾ ദൈവത്തിൻ്റെ നാമം, ദൈവത്തിൻ്റെ ഭരണം, ദൈവത്തിൻ്റെ ഹിതം, അപ്പോൾ ദൈവിക കാര്യങ്ങളിലേക്ക് ആദ്യമേ ശ്രദ്ധ തിരിക്കാനായിട്ട് യേശു പഠിപ്പിക്കുകയാണ്. ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധ തിരിച്ചതിന് ശേഷം സ്വന്തം കാര്യങ്ങളെക്കുറിച്ചും പിതാവുമായി സംസാരിക്കുന്നുണ്ട്. അവിടെയും മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. ഞങ്ങളുടെ അപ്പം, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം, ഞങ്ങളുടെ പാപങ്ങൾ, മൂന്നാമതായി ഞങ്ങളുടെ പ്രലോഭനങ്ങൾ. ആവശ്യമായ ആഹാരം, പ്രലോഭനങ്ങളെ നേരിടാനുള്ള ശക്തി, ഇതെല്ലാം കൂടി തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന യാചന. ഇപ്പോൾ സ്വർഗത്തെയും ഭൂമിയെയും സംബന്ധിക്കുന്ന, ദൈവത്തെയും മനുഷ്യനെയും സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ചുരുക്കമായി ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയെ സുവിശേഷത്തിൻ്റെ രത്ന ചുരുക്കമായി വിശേഷിപ്പിക്കാവുന്നതാണ്. നമുക്കറിയാം, മത്തായി എഴുതിയ സുവിശേഷത്തിലെ മലയിലെ പ്രസംഗത്തിൻ്റെ മധ്യഭാഗത്താണ് ഈ പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്നത്. മലയിലെ പ്രസംഗം സുവിശേഷത്തിൻ്റെ ഒരു സമാഹാരമാണ്. അതിൻ്റെ രത്ന ചുരുക്കം നിലയിലാണ് ഈ പ്രാർത്ഥന അവതരിപ്പിച്ചിരിക്കുക. പ്രാർത്ഥന അത് ഒരേ സമയം യാചനയും അതോടൊപ്പം സുവിശേഷത്തിൻ്റെ ഒരു അവതരണവുമാണ്. സുവിശേഷത്തിൻ്റെ രത്ന ചുരുക്കമാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലുള്ളത്. പിതാവേ എന്ന അഭിസംബോധനയോടെയാണ് പ്രാർത്ഥന ആരംഭിക്കുക. ദൈവത്തെ സംബന്ധിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് ഈ അഭിസംബോധനയിലുണ്ട്. വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ നിലവിലിരുന്നൊരു സാഹചര്യമായിരുന്നു ദൈവത്തെ സംബന്ധിച്ച് യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്നത്. ഇന്നും ദൈവത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് എല്ലാ മതങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും ഒരുപോലെയല്ല എന്ന് നമുക്കറിയാം. അനേക ദൈവങ്ങളിൽ വിശ്വസിക്കുകയും ദൈവങ്ങളുടെ അനേകം ചിത്രങ്ങൾ മനസ്സിൽ വെച്ച് പൂജിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ദൈവത്തെ സംബന്ധിച്ചുണ്ടാകുന്നത് അധിക സംഘം ഭയമാണ്. മനുഷ്യരെ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കുന്ന ദൈവങ്ങളുടെ ചിത്രങ്ങൾ മനുഷ്യരുടെ മനസ്സിലുണ്ട്. മാരകമായ ആയുധങ്ങൾ എഴുതി നിൽക്കുന്ന ദൈവങ്ങൾ, കാരണമില്ലാതെ കോപിക്കുന്ന ദൈവങ്ങൾ, പ്രീതിപ്പെടാൻ വേണ്ടി കാഴ്ചകൾ സ്വീകരിക്കുന്ന ദൈവങ്ങൾ, മറ്റുള്ളവരെ ശിക്ഷിക്കുന്ന ദൈവങ്ങൾ, ഇങ്ങനെ അനേക ദൈവചിത്രങ്ങൾ നിലനിൽക്കുമ്പോൾ ആ ദൈവങ്ങളോടുള്ള പ്രാർത്ഥനകളിലും വ്യത്യാസമുണ്ടാകും. ഓരോരുത്തരും താൻ താങ്കൾക്ക് ഇഷ്ടമുള്ള ദൈവങ്ങളെ തിരഞ്ഞെടുക്കുകയും ആ ദൈവത്തിൻ്റെ സ്വഭാവം അനുവർത്തിക്കുകയും അനുകരിക്കുകയും ഒക്കെ ചെയ്യുന്നതും കാണും. പല സ്വാഭാവിക മതങ്ങൾ എന്നറിയപ്പെടുന്ന മതങ്ങളിലും ഇപ്രകാരമുള്ള ദൈവചിത്രങ്ങൾ നിലവിലിരുന്നു. പ്രകൃതി ശക്തികളെ ദൈവങ്ങളായിട്ട് ആരാധിക്കുകയും അവയെ ഭയപ്പെടുകയും ചെയ്തവരുണ്ടായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമാണ് ബൈബിളിൽ കാണുന്ന ദൈവത്തിൻ്റെ ചിത്രം. പഴയ നിയമത്തിൽ ദൈവത്തെക്കുറിച്ച് ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ചിത്രം സ്രഷ്ടാവായ ദൈവമെന്നാണ്. ഒരുപക്ഷേ മിക്കവാറും എല്ലാ മതങ്ങളിലും നിലവിലുള്ളതാണ് ഇപ്രകാരമൊരു ചിത്രവും. വചനം കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ദൈവം. അപ്പോൾ ദൈവം സ്രഷ്ടാവ് ആണെന്നുള്ള ആ കാഴ്ചപ്പാടിൽ നിന്ന് ഒരു പടി കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും അടിമകൾക്ക് വിമോചനം നൽകുന്ന വിമോചകനാ ദൈവം. മോശയ്ക്ക് വെളിപ്പെടുത്തിയ ദൈവം യാഹ്വേ എന്ന പേരിലാണ് സ്വയം വെളിപ്പെടുത്തുക, വിശേഷിപ്പിക്കുക. അടിമകളെ വിമോചിപ്പിക്കുന്ന ദൈവം. ഈ ദൈവത്തെ സർവശക്തനായി പരമപരിശുദ്ധനായി ജനങ്ങൾ കണ്ടു. ചുരുക്കമായി ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന അവസരങ്ങളും ബൈബിളിൽ കാണും. ദൈവം ഇസ്രായേൽ ജനത്തെ ഒരു പുത്രനെ പോലെ സ്വീകരിക്കുന്ന ആ ഒരു ആശയം അവതരിപ്പിക്കുന്ന ബൈബിൾ ഭാഗങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാനായി ദൈവം മോശയെ തിരഞ്ഞെടുത്ത് അയക്കുമ്പോൾ ഇപ്രകാരം പറയും. പുറപ്പാട് പുസ്തകം 4:22-23 നീ ഫറവോയോട് പറയണം, കർത്താവ് പറയുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രനാണ്, എൻ്റെ ആദിജാതൻ. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ പുത്രനെ വിട്ടയക്കുക. നീ അവനെ വിട്ടയക്കുന്നില്ലെങ്കിൽ നിൻ്റെ പുത്രനെ, നിൻ്റെ ആദിജാതനെ ഞാൻ വധിക്കും. ദൈവം ഇസ്രായേൽ ജനത്തെ പുത്രനായി സ്വീകരിക്കുമ്പോൾ ദൈവം ഇസ്രായേലിൻ്റെ പിതാവായി സ്വയം വിശേഷിപ്പിക്കുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇതേ ആശയം ആവർത്തിക്കുന്നുണ്ട്. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 11:1 ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഇസ്രായേലിനെ മകനായി കാണുന്ന ദൈവം. നിയമാവർത്തന പുസ്തകം 1:31 നമ്മളിങ്ങനെ കാണും, നിങ്ങൾ ഇവിടെ എത്തുന്നതുവരെ കടന്നു പോകുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ നിങ്ങൾ കണ്ടതാണല്ലോ. പിതാവ് പുത്രനെ തോളിൽ വഹിച്ചു കൊണ്ടുപോകുന്നത് പോലെ ദൈവം ഇസ്രായേജനത്തെ വഹിച്ചു കൊണ്ടുപോന്നു. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധമായിരുന്നു ഇസ്രായേലും ദൈവവും തമ്മിലുള്ളത് എന്ന് ഇവിടെയെല്ലാം വ്യക്തമാകുന്നുണ്ട്. പുറപ്പാട് സംഭവമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ പിതൃപുത്ര ബന്ധത്തെക്കുറിച്ച് ബൈബിൾ പറയുക. യെശയ്യ പ്രവാചകൻ പുസ്തകം 63 അധ്യായം 16 വാക്യം ഇങ്ങനെ കാണും: അബ്രാഹം ഞങ്ങളെ അറിയുന്നില്ലെങ്കിലും ഇസ്രായേൽ ഞങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിലും അങ്ങാണ് ഞങ്ങളുടെ പിതാവ്, കർത്താവെ അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ വിമോചകൻ എന്നാണ് പണ്ട് മുതലേ അങ്ങയുടെ നാമം. വലിയ ക്ലേശങ്ങളിലും ദുരിതങ്ങളിലും അകപ്പെടുന്ന ജനമൊന്നടങ്കം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് പിതാവെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് 64 അധ്യായം 8 വാക്യത്തിൽ യെശയ്യ വീണ്ടും ഇപ്രകാരം പറയും: എന്നാലും കർത്താവെ അങ്ങ് ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്. കളിമണ്ണ് കുശവൻ്റെ കൈകളിൽ എപ്രകാരമോ അപ്രകാരമാണ് ഇസ്രായേലും ദൈവത്തിൻ്റെ കരങ്ങളിൽ. പിതാവ് പുത്രനെ എന്ന പോലെ ഇസ്രായേലിനെ ദൈവം സ്നേഹിക്കുന്നു എന്ന ചിന്തയാണ് ഈ പ്രവാചക ഗ്രന്ഥങ്ങൾ കാണുക. ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ പരിപാലനയെയും വാത്സല്യത്തെയും ഒക്കെ സൂചിപ്പിക്കാനായി ഈ പിതൃപുത്ര ബന്ധം പ്രവാചകന്മാർ എടുത്തു കാണിക്കുന്നുണ്ട്. പിതാവ് എന്നതോടൊപ്പം മാതാവ് എന്ന ചിന്തയും ദൈവത്തെ സംബന്ധിച്ച് ചില ബൈബിൾ ഗ്രന്ഥങ്ങളിൽ കാണാം. പ്രത്യേകിച്ചും യെശയ്യ 49 അധ്യായം പ്രവാസികളോട് പറയുന്ന ഒരു കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാബിലോണിൽ അടിമകളായി കഴിയുന്ന ഇസ്രായേലിനം ഇപ്രകാരം പറഞ്ഞു. യെശയ്യ 49:14-16 വാക്യങ്ങൾ: സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് തെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നതുപോലെ അതിലുപരി ദൈവം ഇസ്രായേലിനെ സ്നേഹിക്കുന്നു എന്ന് യെശയ്യ പ്രവാചകനിലൂടെ പറയുകയാണ്. യെശയ്യയുടെ പുസ്തകം 66 66 പുസ്തകത്തിനുള്ളത്. 66:12-13 വാക്യങ്ങൾ ഇപ്രകാരം കാണും: കർത്താവ് അരുളി ചെയ്യുന്നു, ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും. ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരിവ് പോലെയും നിന്നെ അവർ പാലൂട്ടുകയും എളിയിലെടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ദൈവം അമ്മയെപ്പോലെ ഇസ്രായേലിനെ ആശ്വസിപ്പിക്കുമെന്ന് യെശയ്യ പ്രവാചകനിലൂടെ അരുളി ചെയ്യുകയാണ്. സങ്കീർത്തകനും ഇപ്രകാരമൊരു ആശയം അവതരിപ്പിക്കുന്നുണ്ട്. 27:10 വാക്യത്തിൽ: അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. ചുരുക്കത്തിൽ, പഴയ നിയമത്തിൽ അനേകം തവണ, ഏതാണ്ട് 15 ദൈവം ഇസ്രായേലിൻ്റെ പിതാവായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇസ്രായേൽ ദൈവത്തിൻ്റെ പുത്രനായി. പക്ഷേ ഇവിടെയൊക്കെ ശ്രദ്ധേയമായൊരു കാര്യം, ജനം ഒന്നടങ്കമാണ് ദൈവത്തെ പിതാവെന്ന് വിളിക്കുക, ജനം ഒന്നടങ്കമാണ് പുത്രനായി പരിഗണിക്കപ്പെടുന്നതും. ഒറ്റപ്പെട്ട വ്യക്തികളല്ല, സമൂഹം ഒന്നടങ്കം, ഇസ്രായേൽ സമൂഹം ഒന്നടങ്കമാണ് ഇവിടെ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുക. ഇങ്ങനെയൊക്കെ പ്രവാചകഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും ഉണ്ടെങ്കിലും യേശുവിൻ്റെ കാലമായപ്പോഴേക്കും ഇസ്രായേലിൽ ദൈവത്തെക്കുറിച്ച് നിലനിന്ന ചിന്ത പിതാവ് മാതാവ് എന്നതിനേക്കാൾ കൂടുതൽ പരിശുദ്ധനായ ദൈവമെന്നാണ്. ശക്തനായ, സർവശക്തനായ, മഹത്വപൂർണനായ, പരിശുദ്ധനായ ദൈവം. ആ ദൈവത്തിൻ്റെ പേര് യാഹ്വേ എന്ന് വെളിപ്പെടുത്തപ്പെട്ട പേര് ബഹുമാനം കാരണം അവരൊരിക്കലും ഉച്ചരിക്കുമായിരുന്നില്ല. കർത്താവ് എന്നാണ് പറയുക, അദോനായി. ദൈവം എന്ന പേര് പോലും അവർ പലപ്പോഴും ഉച്ചരിക്കുമായിരുന്നില്ല. അതിനു പകരം സർവശക്തനെന്നോ സ്വർഗസ്ഥനെന്നോ ഒക്കെ ആയിരിക്കും വിശേഷിപ്പിക്കുക. അപ്പോൾ ദൈവത്തോടുള്ള ആദരവും ഭക്തിയും ദൈവത്തിൻ്റെ വിശുദ്ധിയുമൊക്കെയാണ് മുൻപന്തിയിൽ നിന്നിരുന്നത്. ഈ ഒരു കാഴ്ചപ്പാട് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കുന്നതിന് മുമ്പേ യേശു പ്രാർത്ഥിച്ചിരുന്ന വിധം, യേശു ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരുന്ന വിധം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവം എന്ന പദം യേശു പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് പേര്. പക്ഷേ യേശുവിൻ്റെ സംസാരത്തിലും യേശുവിൻ്റെ പ്രവൃത്തിയിലും ദൈവത്തോടുള്ള ബന്ധത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തെ അബ്ബ എന്ന് വിളിക്കാനാണ് യേശു താല്പര്യം കാണിച്ചിരുന്നത്. 170 സുവിശേഷങ്ങളിൽ മൊത്തമായിട്ട് യേശു ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നുണ്ട്. അതിൽ ഒരിക്കൽ മാത്രമാണ് ഈ അബ്ബ എന്ന വാക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 14:36 വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തുക. അരമായ ഭാഷയിലുള്ള ഒരു അഭിസംബോധന രൂപമാണ്. ഗെത്സമനിയിലെ തീവ്രമായ ദുഃഖത്തിന് മധ്യേ അതിതീക്ഷ്ണമായ യേശുവിൻ്റെ പ്രാർത്ഥന രേഖപ്പെടുത്തുന്ന സുവിശേഷം ഇപ്രകാരമാണ് പറയുക. മർക്കോസ് എഴുതിയ സുവിശേഷം 14:36 വാക്യം: അവൻ പറഞ്ഞു, അബ്ബ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്, ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. അബ്ബ പിതാവേ, അബ്ബ എന്ന വാക്ക് കൊച്ചുകുഞ്ഞുങ്ങൾ പിതാവിനെ വിളിക്കുന്ന വാക്കാണ്. അതൊരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉരുത്തിരിഞ്ഞ വാക്കാണ്. ഇന്ന് അപ്പച്ച എന്നോ ഡാഡി എന്നോ ചാച്ച ഇച്ചാച്ച ഇങ്ങനെ കൊച്ചുകുഞ്ഞുങ്ങൾ എപ്രകാരമാണ് അപ്പനെ വിളിക്കുന്നത്, ആ ഒരു ലാളിത്യമുള്ള പദമാണ് യേശു ഉപയോഗിക്കുക. ഈ പദം മറ്റ് ഒരു മനുഷ്യനും ഒരു കാലത്തും ഉപയോഗിക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. യഹൂദർ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുമ്പോഴും അബ്ബ എന്ന പദമായിരുന്നില്ല ഉപയോഗിക്കുക. അതന്നെയുമല്ല, ഒരു വ്യക്തിയും ദൈവത്തെ സ്വന്തം പിതാവായി കാണാൻ ധൈര്യപ്പെടുമായിരുന്നില്ല. പക്ഷേ യേശുവിൻ്റെ വാക്കുകളിൽ, യേശുവിൻ്റെ പ്രവർത്തനത്തിൽ കാണുന്നത് വളരെ വ്യത്യസ്തമായൊരു ചിത്രമാണ്. എൻ്റെ പിതാവ് എന്നാണ് യേശു ദൈവത്തെക്കുറിച്ച് എപ്പോഴും പറയുക. ഈ പിതാവിനോടുള്ള വലിയ അടുപ്പം, ആ പിതാവുമായിട്ടുള്ള ഗാഢമായ അന്യാദൃശ്യമായ ബന്ധം, ഇത് കേൾപ്പിക്കാർക്ക് സംശയം മാത്രമല്ല പുതപ്പ് പോലും ഉളവാക്കുന്നുണ്ടായി. അവർക്ക് വലിയ ഷോക്ക് ഏറ്റതുപോലെയായി യേശു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോഴുണ്ടാവുക. രണ്ട് സുവിശേഷ ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5:17-18 വാക്യങ്ങൾ ഇത്തരണത്തിൽ പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നു. യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. കാരണം അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവ് എന്ന് വിളിക്കുകയും ചെയ്തു. ഇപ്രകാരം തന്നെ വീണ്ടും യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:30 വാക്യത്തിലും 33 വാക്യത്തിലും യേശു ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പിതാവുമായുള്ള തൻ്റെ ഗാഠമായ ഐക്യവും തുല്യതയും രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം. 10:30-30 ഇങ്ങനെയാണ് കാണുക, ഞാനും പിതാവും ഒന്നാണ്. 33 വാക്യത്തിൽ പറയും, ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല, ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. യേശു ദൈവത്തെ അബ്ബ എന്ന് വിളിക്കുന്നതിലൂടെ ദൈവവുമായിട്ടുള്ള ഐക്യം, സ്വാഭാവികമായ ഐക്യം, ദൈവപുത്രസ്ഥാനം യേശു എടുത്തു പറയുകയായിരുന്നു. ഈ പിതാവിനെക്കുറിച്ചാണ് യേശു പഠിപ്പിക്കുന്നത്. ഈ പിതാവിനെ വിളിച്ച് അപേക്ഷിക്കാനാണ് യേശു നമ്മോട് ആവശ്യപ്പെടുന്നത്. അപ്പോഴേ യേശുവിനുണ്ടായിരുന്ന അതേ ബന്ധം നമുക്കും ഉണ്ടാകാൻ സാധിക്കും എന്നാണ് യേശു പഠിപ്പിക്കുക. ദൈവ മക്കളാവാനുള്ള അവസരം, അവകാശം നമുക്ക് നൽകി എന്ന് പറയും. യോഹന്നാനിലെ സുവിശേഷം 1:12 ഇങ്ങനെ കാണും, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പോഴേ യേശു വന്നത് നമുക്ക് ദൈവപുത്ര സ്ഥാനം നൽകുന്നതിന് വേണ്ടിയാണ്. ദൈവമക്കളാവാനുള്ള കഴിവ് നൽകുകയാണ്. ഈ ദൈവമക്കളാവാനുള്ള കഴിവ്, അവകാശം നമുക്ക് നൽകി. ആ ദൈവമക്കളാകണമെങ്കിൽ വിശ്വാസത്തിലൂടെ നമ്മൾ കടന്നു വരാൻ തയ്യാറാവണം യേശുവിലേക്ക്, പിതാവിൻ്റെ സന്നിധിയിലേക്ക്. അപ്പോഴേ യേശുവിനുണ്ടായിരുന്ന അതേ ദൈവപുത്രസ്ഥാനം നമുക്ക് സൗജന്യമായി, ദത്തുപുത്രസ്ഥാനമായി നൽകുകയാണ് യേശു ചെയ്യുക. അപ്പോൾ യേശു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ പഠിപ്പിക്കുമ്പോൾ നമ്മളെ ദൈവത്തിൻ്റെ മക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ് ചെയ്യുക. ഈ അഭിസംബോധനയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് അടുത്ത തവണ കുറച്ചുകൂടി അടുത്തു വരാനായിട്ട് ശ്രമിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയെ പിതാവേ എന്ന് വിളിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും പിതാവേ എന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് അവകാശം നൽകുകയും ചെയ്ത ആ വലിയ കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ ക്രിസ്തുവിലൂടെ ഞങ്ങളുടെ നന്ദിയും സ്തുതിയും അവിടുന്ന് സ്വീകരിച്ചാലും. ആമേൻ.